വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉച്ചകഴിഞ്ഞ് കേരളത്തിലെത്തും. നെടുമ്പാശ്ശേരിയിൽ കുടുംബത്തോടൊപ്പം എത്തുന്ന അദ്ദേഹം നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. പിന്നീട് കൊച്ചി നുവാൽസിൽ നിയമവിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂണ്, ക്ഷേത്രദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഉണ്ടാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയുന്നതുവരെ തെക്കേനടയുടെ ഇരുവശത്തെയും കടകൾ തുറക്കരുതെന്നും നിർദ്ദേശമുണ്ട്. 17-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എത്തി. ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. സമാധാനം, സുരക്ഷ, ബഹുകക്ഷി സൌഹൃദം, നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്വപൂർണമായ ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യം എന്നിവയടക്കം വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കും. ഉച്ചകോടിക്ക് ശേഷം തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ലൂയിസ് ഇനാഷിയോ ലുലുഡ സിൽവയുമായി കൂടിക്കാഴ്ച നടത്തും. ചരിത്രപരമായ അർജന്റീന സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ബ്യൂണസ് അയേഴ്സിൽ നിന്നും റിയോ ഡി ജനീറോയിൽ എത്തിയത്. ബ്രിക്സ് രാജ്യങ്ങളുമായി തന്ത്രപര പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആവശ്യമായ ഉഭയകക്ഷി സഹകരണ വിഷയങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അംഗരാഷ്ട്രങ്ങളുമായി ചർച്ച ചെയ്തു. റിയോ ഡി ജനീറോയിൽ ഇന്നലെ രാത്രി ബ്രിക്സ് രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിലായിരുന്നു ചർച്ച. റഷ്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചയിൽ പങ്കെടുത്തു. അടുത്ത ജനുവരിയിൽ ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനമേൽക്കുമ്പോൾ ബ്രസീൽ മുന്നോട്ടുവച്ച പരിഗണനകളും കാര്യപരിപാടികളും തുടരുമെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. പ്രമുഖ ചിന്തകനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ബഹുമാനവും അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നതിന് ഡോക്ടർ മുഖർജി ജീവൻ ബലിയർപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വികസിതവും സ്വയംപര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മുഖർജിയുടെ ആശയങ്ങളും തത്വങ്ങളും വിലമതിക്കാനാവാത്തവയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ പ്രതിമയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. ഡൽഹി മുഖ്യമന്ത്രിയും BJP ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ വിദ്യാഭ്യാസ നയരൂപീകരണത്തിൽ ഡോക്ടർ മുഖർജിയുടെ ഭാഷാപരമായ കാഴ്ചപ്പാടുകൾ ഗവൺമെന്റ് പ്രാവർത്തികമാക്കിയെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തുകളയാൻ പ്രേരണയായത് ഡോക്ടർ മുഖർജിയുടെ പോരാട്ടങ്ങളാണെന്നും അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. 90-ാം ജന്മദിനം ആഘോഷിക്കുന്ന ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. സ്നേഹം, കാരുണ്യം, ക്ഷമ, ധാർമ്മിക അച്ചടക്കം എന്നിവയുടെ ശാശ്വത പ്രതീകമാണ് ദലൈലാമയെന്ന് മോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ധരംശാലയിലെ ജന്മദിനാഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും. മുഹറം 10-ാം ദിവസമായ ആശൂറ ദിനത്തിൽ ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഹസ്രത്ത് ഇമാം ഹുസൈൻ നീതിയോട് തന്റെ പ്രതിബദ്ധത പൂർണ്ണമായും പുലർത്തിയെന്നും പ്രതികൂല സാഹചര്യങ്ങളിലും സത്യം ഉയർത്തിപ്പിടിക്കാൻ ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിലും സ്കൂൾ ഒളിമ്പിക്സ് തിരുവനന്തപുരത്തും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. 2026 ജനുവരി 7 മുതൽ 11 വരെയാണ് സ്കൂൾ കലോത്സവം. കായികമേള 22 മുതൽ 27 വരെയും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം 27 മുതൽ 30 വരെയും നടത്തും. തിരുവനന്തപുരത്ത് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട്ട് ആരോഗ്യവകുപ്പ് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 40 ബെഡുകളോടുകൂടിയ ഐസൊലേഷൻ യൂണിറ്റ് സജ്ജീകരിച്ചു. ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 26-അംഗ കമ്മിറ്റിയും നിലവിൽ വന്നു. ജില്ലയിൽ 110 പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. 61 ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട്. നിപ്പ സ്ഥിരീകരിച്ച പ്രദേശം അടച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പ്രദേശത്ത് പനി പരിശോധന നടത്താനും സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനുമാണ് നിർദ്ദേശം. വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നതും അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു.
നിപ രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അവർ കഴിയുന്നത്. മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ഇന്നലെ അവരെ കോഴിക്കോട്ടേക്ക് മാറ്റിയത്. കേൾക്കുന്നത് പ്രാദേശിക വാർത്തകൾ. കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. VC യുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയായ ദക്ഷിണ കൊറിയയിലെ ഹ്യുണ്ടായിയും കൊച്ചിൻ ഷിപ്പ്യാർഡും പരസ്പര സഹകരണത്തിന് ധാരണാപത്രം ഒപ്പുവെച്ചത് ചരിത്ര നേട്ടമാണെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. രണ്ട് കമ്പനികളും പുതിയ ഡോക്ക് നിർമ്മിക്കുന്നതോടെ കൊച്ചി കപ്പൽശാലയുടെ ശേഷി ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കൊച്ചി പോർട്ടിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്ഥലമായിരിക്കും ഡോക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുക. കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഭാഗമായാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവെച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് എസ് വളപ്പിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ അകപ്പെട്ട വിവരം രാവിലെ ജോലിക്ക് പോവുകയായിരുന്ന തൊഴിലാളികളാണ് അധികൃതരെ അറിയിച്ചത്. കടുവയെ പിടികൂടാൻ കഴിഞ്ഞ 53 ദിവസമായി വനംവകുപ്പിന്റെ പ്രത്യേക ദൌത്യസംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടത്തി വരികയായിരുന്നു. 13 വയസ്സും പ്രായം കണക്കാക്കുന്ന പെൺകടുവയെ വീണ്ടും വനത്തിൽ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധവുമായി രംഗത്തെത്തി. കടുവയെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് അവരുടെ ആവശ്യം. തൽക്കാലം അമരമ്പലത്തേക്ക് കടുവയെ മാറ്റാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം തുടർ നടപടി സ്വീകരിക്കാനുമാണ് വനംവകുപ്പിന്റെ തീരുമാനം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ വീട് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. ബിന്ദുവിന്റെ വേർപാട് വേദനാജനകമാണെന്നും സംസ്ഥാന ഗവൺമെന്റ് കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി വീണ ജോർജിനെ കായികമായി നേരിടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പഴയിലെ വീണ ജോർജിന്റെ കുടുംബ വീട് ആക്രമിക്കാൻ ശ്രമം നടന്നതായി മന്ത്രി ആരോപിച്ചു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ താളിക്കാവ് മാരാർജി ഭവനിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ബെർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 4 ദിവസമായി ഇന്ന് 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. 608 റൺസാണ് ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം. ഇന്നലെ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റിന് 427 റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിലെ കളിക്കാരുടെ ലേലം പൂർത്തിയായി. August 21 സീസണ് തുടക്കമാകുന്നത്. പച്ചക്കറി ഉൽപ്പാദന വർധനയും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് വിവിധ വകുപ്പുകളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തോടെ നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിലും തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു.
കൃഷിവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ 16 സർക്കാർ വകുപ്പുകളെ കൂടി ഭാഗമാക്കും. തരിശുഭൂമി, വീട്ടുവളപ്പ്, മട്ടുപ്പാവ്, റവന്യൂഭൂമി, സ്കൂൾ, കോളേജ് എന്നിവയുൾപ്പെടെ കൃഷി ചെയ്യാൻ സാധ്യമായ എല്ലാ സ്ഥലങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും. തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണവും ഉറപ്പാക്കും. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിത്തുകളും തൈകളും ഉൾപ്പെടെ വിതരണം ചെയ്യും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലെ ഹൈപവർ കമ്മിറ്റിക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് തലത്തിലും പദ്ധതിയുടെ മേൽനോട്ടം ഉറപ്പാക്കാൻ സമിതി രൂപീകരിക്കും.
പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഉച്ചകഴിഞ്ഞ് കേരളത്തിലെത്തും. 17th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ എത്തി. ബ്രിക്സ് രാജ്യങ്ങളുമായി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അംഗരാജ്യങ്ങളുമായി ചർച്ച നടത്തി. പാലക്കാട്ട് ആരോഗ്യവകുപ്പ് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ബെർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഉച്ചകഴിഞ്ഞ് രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.